ഹലോ.
ഹലോ, മിസ്റ്റർ പ്രസൂജ് ഒരാളല്ലേ?
ആ അതെ.
ആ നമസ്കാരം, ഞാൻ NH-ലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്, മലപ്പുറത്തെ പീഡബ്ല്യൂഡി NH-ലെ.
ആ പറയൂ.
ആ ഒരു ഒരു ആ ഒരു നെന്മാറ വലിപ്പാറായിട്ട് ബന്ധപ്പെട്ട് മിനിസ്റ്റർക്ക് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട് വിളിക്കുകയാണ്.
ആ പറയൂ.
അതായത് കുറേ കാലം NH-ൻ്റെ വർക്കാണ്, അത് CRF-ൽ ചെയ്യുന്നതാണ്. അത് പക്ഷേ നമ്മളിപ്പോൾ തങ്ങളുടെ പരാതി പറഞ്ഞ പോലെ കാര്യങ്ങൾ ശരി തന്നെയാണ്. കോൺട്രാക്ടർ കരാർ കാസർഗോട്ടുള്ള ഒരു ഇതാണ്, അയാളുടെ ഭാഗത്ത് നിന്ന് ഒരു ഇതുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടെന്ന് വെച്ചാൽ അയാൾക്കെതിരെ നടപടിക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്തിട്ടുണ്ട് സൂപ്രണ്ടിങ് എഞ്ചിനീയർക്ക്. ഇത് നമ്മൾ കുറേ ടൈം കൊടുത്തു, കഴിഞ്ഞൊരു 23 മുതൽ വർക്ക് തുടങ്ങി കംപ്ലീറ്റ് ആക്കേണ്ടതാണ്. വാട്ടർ അതോറിറ്റിൻ്റെ കാരണം കൊണ്ട് നമ്മൾ കുറച്ച് എക്സ്റ്റൻഷൻ ഇതൊക്കെ കൊടുത്തു, പക്ഷേ എന്നിട്ടും ഒരു കാര്യമായിട്ടുള്ള ഒരു ഇതൊന്നും കരാറുകാരുടെ ഭാഗത്തു നിന്നും ഇല്ല. അപ്പം നമ്മളിപ്പോൾ അത് കുറച്ച് ആ ഒരു ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഇയാളെ ചെയ്യാം എന്നുള്ള പല പ്രാവശ്യം ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കിയതാണ്. കാരണം പിന്നെ വേറെ ഇനിയിപ്പോൾ രണ്ടാമത് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ചിട്ട് പിന്നെ ഡിലേ വരില്ല എന്നുള്ളത്. അപ്പം ഒരു പുരോഗതി കാണുന്നില്ല. അപ്പം ഇനിയിപ്പോൾ ഒന്ന് നോക്കിയിട്ട് ഇനിയിപ്പോൾ ഞാൻ മേലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇതാണ് സ്ഥിതി. അപ്പോൾ ഇനി നമ്മൾ സമയം കൊടുക്കുന്നത് ഒരു ഇതല്ല എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇന്ന മീൻ ടൈം ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്.
ഓക്കെ. അല്ല, ഇതിപ്പോ ഇപ്പോ ഡിലേ, അതായത് പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് ഇപ്പോ 1 വർഷം പ്ലസ് ആയി. അപ്പൊ ഇനിഷ്യലി തന്നെ ഡിലേ വരുന്ന സമയത്ത് അത് ഫണ്ട് തൊട്ടിട്ട് ആള് വിളിച്ചെടുക്കുന്നില്ല എന്നുള്ള ഇവിടെ ഉള്ള AE സബ് ഡിവിഷൻ്റെ ഓഫീസർ പറഞ്ഞിരുന്നു. അപ്പോ ഓക്കെ, നമ്മള് വൺ ടൈം നമുക്ക് മനസ്സിലായി ആൾ അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നില്ല, മര്യാദ ചെയ്യുന്നില്ല. പിന്നെ സെക്കൻഡ് ടൈം വീണ്ടും. അപ്പൊ അങ്ങനെ എത്ര പ്രാവശ്യമാണ് നമ്മളിത് നീട്ടി കൊടുത്തതാണ്?
ആദ്യം ഈ വാട്ടർ അതോറിറ്റിയോട് ബന്ധപ്പെട്ട ഒരു ഡിലേ തുടക്കത്തിൽ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ആദ്യം ഒരു സൈഡിൽ 4 കിലോമീറ്റർ മുതൽ 11 വരെ ഒരു 7 കിലോമീറ്ററോളം അത് നമുക്ക് റോഡ് ഹാൻഡ് ഓവർ ചെയ്ത് NH-ന് ഹാൻഡ് ഓവർ ചെയ്ത് തരുന്നതിന് മുമ്പ് റോഡ്സിന്റെ കയ്യിലിരുന്ന സമയത്ത് വാട്ടർ അതോറിറ്റി JJM-ന്റെ പൈപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസ്റ്റോറേഷൻ എമൗണ്ട് അടച്ചിട്ട് ആ എമൗണ്ട് അടച്ച് പിന്നെ ബാക്കി ഭാഗം അതിൻ്റെ മറ്റേ സൈഡിൽ പൈപ്പിടാൻ അവരൊരു അപേക്ഷ തന്നിട്ടുണ്ടായിരുന്നു വാട്ടർ അതോറിറ്റി. അപ്പോൾ നമ്മൾ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് അതും കൂടെ ഇടുകയാണെങ്കിൽ നമുക്ക് പിന്നെ വെട്ടിപ്പൊളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മളവരുടെ പൈസ അടക്കാൻ വേണ്ടി പറഞ്ഞു. ആ പൈസ അവരടച്ചില്ല, കുറേ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ഡിലേ ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പം അത് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മുടെ കോൺട്രാക്ടർക്ക് തുടക്കത്തിൽ 1-2 എക്സ്റ്റൻഷൻ കൊടുത്തത്.
ഓക്കെ.
പക്ഷേ അത്
ഇതെല്ലാം ഇനിഷ്യലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ വാട്ടർ അതോറിറ്റിയുടെയും ഈ ഇവരുടെ ഡിലേസ് ഉണ്ടായിരുന്നു. ഓക്കെ. പക്ഷെ അതല്ലാതെയും കംപ്ലീറ്റ്ലി വർക്ക്സ് കഴിഞ്ഞിട്ടും ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ഉണ്ടായിരുന്നല്ലോ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന. അപ്പൊ ആ സമയത്ത് പോലും അവര് ചെയ്യാതിരുന്നപ്പോ നമ്മള് എന്താണ്? ഓക്കെ, നമ്മള് ഫസ്റ്റ് ടൈം ഒന്ന് ഡിലേ ആകുമ്പോ ഓക്കെ വാണ്ട് ചെയ്യും, അല്ലെങ്കിൽ പറയും. അപ്പൊ ഇതായി. അപ്പൊ ഇത് അപ്പോ ആൾക്ക് ചെയ്യാൻ പറ്റുന്ന ടൈമിൽ പോലും ചെയ്യാതിരുന്നപ്പോ എന്താണ് നമ്മള് അതിന്?
ഇപ്പൊ നമ്മളൊരു 5-ാം മാസം വരെ ഒരു ഏപ്രിൽ ആ സമയം വരെ ആദ്യം അങ്ങനെ എക്സ്റ്റൻഷൻ കൊടുത്തിരുന്നു വാട്ടർ അതോറിറ്റിന്റെ 2-ാം ഇത് കൊണ്ട്, പിന്നെ ആണ് തുടങ്ങിയത്. അപ്പൊ പിന്നെ മഴ എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഈ അല്ലാത്ത സമയങ്ങളിലും അയാളുടെ ഭാഗത്ത് നിന്ന് ലാക്സിറ്റി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ അനുസരിച്ചാണ് നമ്മൾ കുറച്ച് മുമ്പ് തന്നെ സൂപ്രണ്ടിങ് എഞ്ചിനീയറുടെ അഗ്രിമെന്റ് അതോറിറ്റി, അപ്പൊ അവർക്ക് ഇതാണ് എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇനി ഇതാണെന്നുള്ളത്. അപ്പൊ നമ്മള് SC-ക്ക് ഇടക്കിടക്ക് നമ്മൾ ആഴ്ചയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതാണ് സ്ഥിതി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ SC-യുടെ അടുത്ത് ഓഫീസായിട്ടും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഒരു ഫർദർ ഇതിന് വേണ്ടി നടപടി.
നമ്മൾ ഓൾറെഡി മൾട്ടിപ്പിൾ ടൈംസ് റിപ്പോർട്ട് ചെയ്ത്, എവിടേക്ക് റിപ്പോർട്ട് ചെയ്ത്? SC-യോ?
SC ഓഫീസ് കോഴിക്കോട്.
ഓക്കെ. അപ്പൊ അവര് അതിന് എന്തെങ്കിലും റെസ്പോണ്ട് എന്താ പറഞ്ഞ, എന്താ ചെയ്തത്?
ഇതുണ്ട്, അവരും തന്നെ ഈ കോൺട്രാക്ടർ ലെറ്ററും അതുപോലെ വിളിക്കുകയും ചർച്ച നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കോൺട്രാക്ടർ അടുത്ത് SC അടുത്ത് വിളിച്ച് വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇനിയിപ്പം ഒരു ലെറ്റർ ആയിട്ടും നോട്ടീസ് ആയിട്ടും കൊടുത്ത് ഫർദർ ആക്ഷൻ. അപ്പൊ ഇതെന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ ടെർമിനേറ്റ് ഇമീഡിയറ്റ്ലി ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത് അറേഞ്ച് ചെയ്യാനുള്ള ആ ഒരു ഡിലേയും പിന്നെ മഴക്കാലം.
ടെർമിനേറ്റ് അല്ല, ഇപ്പൊ ഈ കോൺട്രാക്ടർ എന്തുകൊണ്ട് ചെയ്യുന്നില്ല, എന്താണ് ഇഷ്യൂ, അല്ലെങ്കിൽ അപ്പോ അത് ഇപ്പൊ ഈ ടെർമിനേറ്റ് ചെയ്ത് ഇതേ കോൺട്രാക്ടർ ഇനിയും വേറെ വർക്ക്സ് എടുക്കും, ഇതുപോലെ ഇതാക്കും. അപ്പൊ ഇവിടെ അങ്ങനെ വരാൻ പാടില്ലല്ലോ. നമ്മള് വെറുതെ ജസ്റ്റ് ടെർമിനേറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടുത്തെ ടെർമിനേറ്റ് ചെയ്ത ആൾ ഇതുപോലെ തന്നെ വേറെ റോഡ് എടുക്കും, അവിടെയും ആ സ്ഥലത്ത് ഇതുപോലെ ഇഷ്യൂസ് വരും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒഴിവാക്കാനായിട്ട്
ടെർമിനേഷൻ ഉണ്ടാണെങ്കിൽ തന്നെ ടെർമിനേഷൻ ഉണ്ടാകുന്നതിന് വിത്ത് റിസ്ക് ആൻഡ് കോസ്റ്റ് ഓഫ് ദി കോൺട്രാക്ട് ആയിരിക്കും. അപ്പം അപ്പം അത് എന്നാലും പക്ഷേ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ പിന്നെ ബാക്കി റീഅറേഞ്ച് ചെയ്യേണ്ടി വരുന്ന പിന്നെ ഒരു ഡിലേയും അത്രയും പിന്നെ ഇതുണ്ടാവും. ഇയാളെ
അല്ല, ഇതിപ്പോ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ആൾക്ക് എന്താണ് പ്രശ്നം, എന്തുകൊണ്ടാണ് അങ്ങനെ എന്തെങ്കിലും ഒരു
അയാള് ചെയ്യാം ചെയ്യാം. പിന്നെ നമ്മളിപ്പം ഇത് ഒരു ഓണഫീഷ്യലൊക്കെ പറഞ്ഞേക്കുള്ള ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടെന്നാ, പക്ഷെ അതൊന്നും ഇപ്പൊ അയാൾ അങ്ങനെയുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അവർ വർക്ക് എടുക്കുമ്പം അതിനൊരു കപ്പാസിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ്. പക്ഷെ ഉണ്ടാവണല്ലോ. അപ്പൊ അത് ആ കാര്യങ്ങളൊന്നും ഇപ്പം ഒരു റീസൺ അല്ല.
അല്ല, നമ്മൾ ഈ കോൺട്രാക്ട് കൊടുക്കുന്ന എല്ലാം PWD ഉത്തരവ് മീൻസ് അണ്ടറിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ? കോൺട്രാക്ട് ടെൻഡർ കൊടുക്കുന്നതും ഇതെല്ലാം മാനേജ് ചെയ്യുന്നതോ?
അതെ അതെ.
അപ്പൊ നമ്മൾ ഇവരുടെ ഹിസ്റ്ററി, ഇവരുടെ എങ്ങനെയാണ് ഇവരുടെ വർക്ക് ഹിസ്റ്ററി, ഇതൊക്കെ നോക്കിയിട്ട് ഒക്കെ തന്നെ ആയിരിക്കില്ലേ കൊടുക്കുക?
അല്ല, അതിപ്പോ ലൈസൻസ്, സാധാരണ പേർക്ക് ലൈസൻസ് റിന്യൂ ചെയ്യുന്ന ഇത് മുമ്പ് നോക്കിയിട്ടാണ്, പ്രീവിയസ് വർക്കും അവർ കപ്പാസിറ്റി ചെയ്തിട്ടുള്ള വർക്കുള്ള ഡീറ്റെയിൽസ് നോക്കിയിട്ടാണ് ലൈസൻസ് കൊടുക്കുന്നത്. ഒരു വാലിഡ് റെയിൽ ലൈസൻസ് ഉള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്ന ക്ലാസ്സിലോ വാലിഡ് ലൈസൻസ് ഉള്ള ആൾക്ക് കോട്ട് ചെയ്യാം ഇതുപോലുള്ള വർക്കുകൾക്ക്.
അപ്പൊ
അങ്ങനെ കോട്ട് ചെയ്തൊരു വർക്കിൽ ഇപ്പൊ നമ്മൾ സാധാരണ മിനിമം കോട്ട് ചെയ്ത എമൗണ്ടിനാണ് നമ്മൾ ടെൻഡർ വിളിക്കുക, അത് കൊടുക്കുക. അപ്പം ഇതേതായാലും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ, ഏതായാലും നോക്കാം. അപ്പൊ
ടെർമിനേഷൻ നമ്മളും സജസ്റ്റ്, നമുക്കും ആവശ്യമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് റോഡ് പണി
തീർക്കാം.
ഏത് രീതിയിൽ അവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്താലാണ് അത് നടക്കുക? ഇപ്പൊ മേ ബി ഇപ്പൊ ഒരു സാധാരണ ആൾക്കാരെ വിളിച്ച് പറയുന്ന പോലെ ആയിരിക്കില്ല ഒരു ഓഫീസർ വിളിച്ചു പറയുക, അതിന്റെ മുകളിലുള്ള ഓഫീസർ കണക്ട് ചെയ്യുന്ന സമയത്ത് അതുപോലെ ആയിരിക്കില്ല. അപ്പോ ഇത് ആരെ എവിടെ നിന്ന് എന്ത് ചെയ്താലാണ് ഇതിപ്പോ നമുക്കൊരു സൊല്യൂഷൻ ആണല്ലോ വേണ്ടത്.
ഇപ്പൊ
എന്താണ് ഒരു സൊല്യൂഷൻ എന്താ ഉള്ളത് നെക്സ്റ്റ്? ഇതിപ്പോ
അപ്പൊ ഞാനിപ്പോ ഒന്ന് ഇന്ന് എസ്സിന്റെ ഓഫീസിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഞാനിപ്പോ. ഓരോ നിങ്ങളിപ്പോ ഈ കാര്യങ്ങളെല്ലാം ഇടയ്ക്ക് റിപ്പോർട്ട് ചെയ്യണം. ഇന്ന് കോൺടാക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഇപ്പൊ ഒന്ന് പ്രൊസീഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒന്ന് ചർച്ച ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് ഏതായാലും നമുക്ക് അറിയാം ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാം. സാറേ ഇതുപോലുള്ള ഒരു ഇത്ര ഡിലേ എന്നുള്ളത് വർക്ക് നമ്മളങ്ങനെ ആദ്യമായിട്ടാണ് ഒരു ഇത് ഫേസ് ചെയ്യണത്.
കാരണം ഇതിപ്പോ ഓൾറെഡി സാങ്ഷൻഡ് ആയിട്ടുള്ള ഫണ്ടോ ആണല്ലോ. ഇപ്പൊ ഫണ്ട് ഇല്ലാത്തതിന്റെ പ്രശ്നം കൊണ്ട് ഇത് ഇത് ഈവൻ ഇത്ര സാങ്ഷൻഡ് ആയിട്ടും ഇങ്ങനെ ഒരു ഡിലേ വരുന്നത് ഭയങ്കര.
അത് ഒന്ന് ഇപ്പൊ പൊതുവേ ജനറലി ഇപ്പൊ ഇയാൾ കാസർഗോട്ടാണ്, കാസർഗോട്ടുള്ള പല കോൺട്രാക്ടേഴ്സും ഇങ്ങനത്തെ ഒരു വിഷയമുണ്ട്. പക്ഷെ എന്തായാലും ഇതിപ്പം ഒരു പരിഹാരമാണല്ലോ വേണ്ട. റോഡും തന്നെ കുറെ കാലമായിട്ട് ഇങ്ങനെ കിടക്കുക, ഒരു ഡാമേജ് ആയി കിടക്കുകയാണ്. അപ്പം ഇത് ഞാനൊന്ന് എസ്സിയുടെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ള സിവിയർ, എന്റെ സിവിയർ എസ്സിക്കും അറിയാം, എസ്സിയും പാലക്കാട്ടുള്ള ആളാണ്, അപ്പൊ എന്റെ സ്ഥിതി അറിയാം എസ്സി. അപ്പം എങ്ങനെയാണ് ഇനിയിപ്പോ ഒന്ന് പ്രൊസീഡ് ചെയ്യേണ്ടതെന്ന് ഡിസ്കസ് ചെയ്യാം.
ടെർമിനേഷൻ എന്നുള്ളതിലോട്ട് പോവാതെ മുകളിലോട്ട് എവിടെന്ന് പ്രഷർ ചെയ്യും അതിനനുസരിച്ചിട്ട് ആണ് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മുകളിലുള്ള
തന്നെ അതല്ല, ഇതിപ്പോ നമുക്കും തന്നെ ഇതപ്പോ ഇത് കൊടുക്കാൻ തന്നെ ശരിക്കും ആദ്യം ഒരു നോട്ടീസ് പലർത്തുന്ന ടെർമിനേറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ നോട്ടീസ് പോയി കഴിഞ്ഞാൽ ഇപ്പൊ, കാരണം ടെർമിനേഷൻ എന്ന് വെച്ചാൽ ടെർമിനേഷൻ മാത്രമായിരിക്കുമല്ല, അപ്പൊ ഇപ്പൊ ഇയാൾക്കെതിരെ ബാക്കി സെക്യൂരിറ്റി പിടിച്ചു വെക്കലും ബാക്കിയുള്ള എല്ലാം അങ്ങനെ രീതിയിലുള്ള നോട്ടീസ് പോയി കഴിഞ്ഞാൽ ചിലപ്പോ അയാൾ വന്ന് കുറച്ചുകൂടെ പോസിറ്റീവ് ആയിട്ടുള്ള അറിയില്ല.
അതായത് ഇപ്പൊ ടെർമിനേറ്റ് ഇനി വേസ്റ്റ് കേസിൽ ടെർമിനേഷനിലോട്ട് പോവുകയാണെങ്കിൽ തന്നെ ശരിക്ക് ഇപ്പൊ സാധാരണ ആൾക്കാർക്ക് ആവശ്യം ഇയാള് പിന്നെ കേരളത്തിൽ ഒരു റോഡും എടുക്കരുത് എന്നുള്ളതാണ്. കാരണം എവിടെ പോയാലും അവിടുത്തെ അത്രയും ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായിട്ടാണ്. ആദ്യം ടെർമിനേഷനുള്ള സ്റ്റേജിക്ക് പോവാന്ന് വെച്ചാൽ ആളിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു സ്റ്റേജിലോട്ട് പോകണം. അല്ലാണ്ട് ജസ്റ്റ് ഈ ഒരു വർക്ക് നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ നന്മാർക്കാർക്ക് ബുദ്ധിമുട്ടാണ്, ആള് വേറെ വർക്ക് എടുക്കും, ആ ഏരിയയിലുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ വേസ്റ്റ് കേസ് പറഞ്ഞാണ് ഞങ്ങൾ ടെർമിനേറ്റ് ചെയ്യണം എന്ന് പറയല്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ആളിനെ
ഒരു സിംഗിൾ സ്റ്റേജ് നടക്കില്ല. കാരണം അത് കുറെ പ്രൊസീജിയർ ഉണ്ടല്ലോ, അത് നോട്ടീസ് കൊടുക്കുക. പിന്നെ കാരണം നോട്ടീസ് കൊടുക്കുമ്പോൾ തന്നെ പല കേസുകളിലും അങ്ങനെ ടെർമിനേറ്റ് ചെയ്യാൻ നോട്ടീസ് കൊടുക്കുമ്പോൾ തന്നെ ചില കേസുകളിലൊക്കെ ആളുകളൊന്ന് റെസ്പോണ്ട് ചെയ്തിട്ട് ഇത് ചെയ്യലുണ്ട്. ഇതിപ്പോ നമുക്ക് തീർക്കേണ്ടതാണെങ്കിൽ ശരിക്കും ഒരു രണ്ടോ ഒരു മൂന്ന് മാസം ക്ലിയർ ഇട്ട് കഴിഞ്ഞാൽ തീർക്കാവുന്ന വർക്കേ ഉള്ളൂ, ഈ ഒരു വിഷയം തീർക്കാവുന്നതേ ഉള്ളൂ. ഞാനൊന്ന് നോക്കാം, ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്.
മുകളിലോട്ട് ഇത് എവിടെ നിന്നാണോ പ്രഷർ വന്നാലോ ആണ് ചെയ്യുക, അതൊന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും.
ഓക്കെ, അത് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം, നല്ല ബുദ്ധിമുട്ടറിയാം കൊടുത്തത്. കാരണം ഇതുപോലുള്ളൊരു വർക്ക് ഇപ്പോൾ നമുക്ക് ഈ പാലക്കാട് ഈ ഒരു വർക്ക് മാത്രമേ, ബാക്കിയുള്ളവരെ ഇതിന്റെ കൂടെ ടെൻഡർ ചെയ്ത വർക്കുകൾ പലതും തീർക്കുക അല്ലെങ്കിൽ തീർന്ന സ്റ്റേജിലെ എത്തി.
ഈ കോൺട്രാക്ടർ ആണോ വേറെ കോൺട്രാക്ടർ?
വേറെ കോൺട്രാക്ടർമാരാണ്.
ഇയാൾ വേറെ നമ്മൾ ഇതിന്റെ അണ്ടറിൽ വേറെ റോഡ്സ് ചെയ്തിട്ടുണ്ടോ?
ഇല്ല, ഈ ഓഫീസിന്റെ കയ്യിൽ വർക്ക് വേറെ വർക്ക് ചെയ്തിട്ടില്ല. ഏതായാലും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്
കേട്ടോ.
അസീസ്.
ഇപ്പൊ ഇവിടത്തെ പൊതുജനങ്ങൾ ആക്ച്വലി നല്ല രീതിയിലുള്ള ഇത്രയും നാളത്തെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴും ഒന്നും ആവാതെ കിടക്കുന്നതുകൊണ്ട് ഇനി നെക്സ്റ്റ് ഒരു മേ ബി 2-3 weeks നെക്സ്റ്റ് സ്റ്റെപ്സിലോട്ട് പോവാം എന്നുള്ള ഡിസ്കഷൻസിലാണ്. അപ്പൊ അത് എല്ലാ രീതിയിലും
അറിയാം. കാരണം എക്സിനടുത്ത് പാലക്കാട് എക്സിന്റെ അടുത്തൊക്കെ പറയുന്നുണ്ട് അവിടുത്തെ ആളുകളുടെ ഒരു എമൗണ്ട് കാണാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എക്സിന് മാത്രമല്ല, ഈ കോൺട്രാക്ട് വിളിക്കുമ്പോൾ തന്നെ നിങ്ങളൊന്നും ഒരു ഇത് ഇത്രയും കാലം സാധാരണ ഒരു ഭാഗത്തെ റോഡൊക്കെ ഇങ്ങനെ അവസ്ഥയില്ലേ, ടെൻഡർ ചെയ്തിട്ട് ഒരു ഡെവലപ്മെന്റ് ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്.
അല്ല പലവിടെയും ബുദ്ധിമുട്ട്, ഈ ഒരു ഫണ്ടിന്റെ ഇഷ്യൂ ആണ്. ഇത് ഫണ്ട് വന്നിട്ട് പിന്നെ ഇങ്ങനത്തെ അത് എല്ലാ രീതിയിലും, അത് കോൺട്രാക്ടർ ആണെങ്കിലും നമ്മൾ ഒഫീഷ്യൽസ് ആണെങ്കിലും അത് ഒന്ന് വേണ്ട രീതിയിൽ ചെയ്യണം.
അല്ല നമ്മൾ ഭാഗത്തുനിന്ന് അതാണ് നമുക്ക് തന്നെ ഇയാള് ഈ പരി ഏത് കൊണ്ട് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഫീൽഡിലേക്ക് അങ്ങനെ അധികം വരാല്ല, ഒന്നോ രണ്ടോ മൂന്നോ നാലോ പണിക്കാരെ കൂടെ അതേ ഉള്ളൂ. ഞാൻ തന്നെ ആ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ പലതും.
ആളുകൾ ഓക്കെ, ആളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ടെർമിനേഷൻ നോട്ട് ആയിരിക്കില്ല, പോവുകയാണെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റിംഗ് എന്നുള്ള രീതിക്കൊക്കെ മേ ബി നിങ്ങൾ അത് ആ രീതിയിലൊക്കെയാണ് കോണ്ടാക്ട് ആളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വെച്ചാൽ മേ ബി സ്പീഡ് അപ്പ് ആകും. ഇനിയും ഈ കേരളത്തിൽ ഇനിയും വർക്ക്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ബാധിക്കണല്ലോ. ഓക്കെ
ഇത് നോക്കാം കേട്ടോ, ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്.
ശരി.